ലേഖനം 11-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ വേദഭാഗത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 പ്രസംഗമെങ്കിലും ഇതിനു മുമ്പ് കേട്ടിരിക്കും. പിന്നെയും എന്തുകൊണ്ട് അതേ വേദഭാഗം പ്രസംഗിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ ഹൃദയത്തിലേക്ക് വന്നത് ഈ വേദഭാഗമാണ്. കാരണം ഹാനോക്കിനെ കുറിച്ച് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ എനിക്കറിയപ്പെട്ടിരിക്കുന്ന നിങ്ങൾ എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിരുന്നു, എനിക്കറിയാം അല്ലേ. പക്ഷേ എന്നെ ചലഞ്ച് ചെയ്യുന്നൊരു കാര്യം ഇതാണ്, മരണം കാണാതെ എടുക്കപ്പെട്ട ഒരാൾ. അതൊരു ഒരു പിക്ചറാണ്. എന്താണെന്നറിയോ, യേശു ക്രിസ്തു വാനമേഘത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും. അതിൻ്റെ ഒരു പഴയ നിയമത്തിലെ പിക്ചറാണ് ഹാനോക്ക്. അതുകൊണ്ട് എനിക്ക് ഇപ്പം ഈ പോർഷൻ ചിന്തിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം നാം ഈ നാളുകൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? കർത്താവിൻ്റെ വരവ്. കർത്താവിൻ്റെ വരവെങ്കിൽ ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും. നാം ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നൊരു കാര്യമാണ് അത്. അപ്പം അതിൻ്റെ ഒരു പിക്ചറാണ് ഹാനോക്ക്. ഈ എബ്രായലേനക്കാരൻ എബ്രായലേനം എഴുതുമ്പോൾ, ഈ 11-ാം അധ്യായം എഴുതുമ്പോൾ വിശ്വാസ വീരന്മാരെക്കുറിച്ച് എഴുതുകയാണ്. വിശ്വാസത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ട് വിശ്വാസ വീരന്മാരെക്കുറിച്ച് അദ്ദേഹം എഴുതുകയാണ്. എഴുതുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചോണം, ഒരു 4000 വർഷത്തെ ചരിത്രത്തിലെ വിശ്വാസ വീരന്മാരെ ഒരു ചാപ്റ്ററിൽ കൊള്ളിക്കണം. ഓക്കെ, അപ്പോൾ അധികം പേരൊന്നും കൊള്ളിക്കാൻ പറ്റത്തില്ല. വളരെ സെലക്റ്റീവായിട്ടുള്ള ചിലരെ മാത്രമേ എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം, ഞാനതിലേക്ക് വളരെയധികം പ്രാർത്ഥിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതുകയാണ്. ആത്മാവിൽ ഇങ്ങനെ എഴുതിയപ്പോൾ അദ്ദേഹത്തിന് വന്ന പേരിലൊന്നാണ് ഹാനോക്ക്. മൊത്തം ബൈബിളിൽ 5-ോ 8-ോ വാക്യങ്ങളിൽ മാത്രം പ്രതിപാദിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. അബ്രഹാമിനെ കുറിച്ച് തീർച്ചയായിട്ടും എഴുതാം. കാരണം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം മുതൽ നീണ്ട ഒരു 22-ാം അധ്യായത്തിലൊക്കെ അബ്രഹാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് അബ്രഹാമിനെ കുറിച്ച് എഴുതാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഹാനോക്ക് 5-ോ 8-ോ വാക്യങ്ങളാണ് മൊത്തം നമ്മൾ തപ്പിയാൽ ബൈബിളിൽ ഹാനോക്കിനെ കുറിച്ച് കിട്ടുന്നത്, ഇതും കൂടെ ഉൾപ്പെടെ. എന്തുകൊണ്ടാണ് പക്ഷേ എബ്രായേലിനക്കാരൻ ചൂസ് ചെയ്തപ്പോൾ ഹാനോക്കിനെ ചൂസ് ചെയ്തേ? കാരണം ഹാനോക്കിന്റെ ആ കാലഘട്ടത്തിൽ വേറെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ 10 പേരെ ഇപ്പോൾ ഒന്ന് എഴുതാൻ പറഞ്ഞു, നിങ്ങൾ അത്ര 6 പേര് എഴുതും. ഉമ്മൻചാണ്ടി, വി എസ് അച്യുതാനന്ദൻ, നിങ്ങൾ പറയും MD, ONV, നമ്മൾ അങ്ങനെയൊക്കെയുള്ളവർ എഴുതുന്നേ. പക്ഷെ ഹാനോക്കിന്റെ കാലഘട്ടത്തിൽ ഫേമസ് ആയ ആൾക്കാരെ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 4-ാം അധ്യായം അവിടെ അതിൻ്റെ 21-ാം വാക്യം, 21-22 വാക്യങ്ങൾ. ജൂബാൽ, ഓക്കെ, അതിൻ്റെ അതിൻ്റെ 20-ാം വാക്യം. കണ്ടോ, ജാബൽ, ജൂബൽ, ട്യൂബൽ കൈൻ, അങ്ങനെ കുറെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഇവരൊക്കെ വളരെ അക്കാലത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പിതാവ് ആരാണത്? യൂബാൽ, ജൂബൽ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ തുടക്കം പുള്ളിക്കാരനാണ്. രണ്ടാമത്, അടുത്തത് തൂബൽ കൈൻ, ചെമ്പുകൊണ്ടും ഇരുമ്പ് കൊണ്ടും ആയുധങ്ങളെ തീർക്കുന്നതിനായിരുന്നു. ഹാർഡ്വെയറിന്റെ തുടക്കക്കാരനാണ് അദ്ദേഹം. പിന്നെ അതിന്റെ മുകളില് വേഴ്സ് 20, കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. നോക്കിയേ, ഇത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ അവിടെ. ഇനി ഇതിനേക്കാളും രസകരമായ ഒരാൾ ബൈബിളിലുണ്ട്, ആരെന്നറിയോ? മറ്റൊരു ഹാനോക്ക്. ആ ഹാനോക്കാ കുറച്ചും കൂടെ ഫേമസ്. വായിച്ചു നോക്കിയ എന്റെ 17-ാം വാക്യം. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്നത് അവന്റെ മകന്റെ പേരിട്ടു. ഉണ്ടോ? അപ്പോൾ കയീന്റെ മകനായ ഹാനോക്ക്, അതുമല്ല അപ്പനും മോനും കൂടെ ചേർന്നാന്ന് തോന്നുന്നു പട്ടണം പണത്, കാരണം മകന്റെ പേരും കൂടെ കൊടുത്തിരിക്കുകയാണ്. ആരുടെ? ഹാനോക്ക്. നോക്കിയപ്പോ ഇത് ഈ കണ്ടംപററിയാണ്, ഈ ഹാനോക്കിന്റെ കണ്ടംപററിയാണ്. അതേ കാലഘട്ടത്തിൽ സമകാലികനാണ് മറ്റേ ഹാനോക്ക്. പക്ഷേ ഇവരെല്ലാം നിൽക്കുമ്പോൾ വെറും ഒരു എന്നാ പറഞ്ഞ 5-8 വാക്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളെ പരിശുദ്ധാത്മാവ് ചൂസ് ചെയ്തു. അതുമല്ല, ആ കാലഘട്ടത്തിൽ ആയുസ് 900 വർഷമായിരിക്കുമ്പോൾ വെറും 365, ആയുസിന്റെ പകുതി വരെ മാത്രം ജീവിച്ചിരുന്ന, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അകാല ചരമം പ്രാപിച്ച ഒരുവൻ. നമ്മൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, ആയുസത്യം മരിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. ആയുസത്യം മരിക്കണം, ആയുസ് തികയാതെ ജീവിതത്തിന്റെ പകുതിയിൽ കൊണ്ട് അവസാനിച്ച ഒരു മനുഷ്യന്റെ പേര് തിരുവചനത്തില് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ എഴുതി. സഹോദരങ്ങളെ, ദൈവം ഇന്ന് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ദൈവം പട്ടണം പണിതവനെയല്ല നോക്കുന്നത്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ അല്ലെങ്കിൽ മ്യൂസിക്കലിന്റെ ഇതിൽ ഏറ്റവും ഫേമസ് ആയവനെയല്ല സ്വർഗം കാണുന്നത്. ഏറ്റവും വലിയ ആർക്കിടെക്ചർ എഞ്ചിനീയറെ അല്ല ദൈവം കാണുന്നത്. ദൈവം കാണുന്നത് ദൈവത്തിന്റെ കൂടെ നടക്കുന്ന ഒരുവനെ, അതാ ദൈവം നോക്കുന്നത്. സ്വർഗത്തിൽ അങ്ങനെ അറിയപ്പെടുന്നുള്ളൂ. സ്വർഗത്തിൽ ബാക്കിയെല്ലാം ഡെഡാ. സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വചനം പറയാണ്, തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിന്റെ കണ്ണുകൾ ഭൂമിയിലൂടെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കണ്ണുകൾ നോക്കുന്നത് ദൈവത്തിൽ ഏകാഗ്രചിത്തനായിരിക്കുന്നവനെ, അതാ ദൈവം നോക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ ഹെബ്രായ ലേഖനം എഴുതിയപ്പോൾ എഴുതി ഹാനോക്ക്. എന്നിട്ട് ഹാനോക്കിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആദ്യം എഴുതിയിരിക്കുകയാണ്, ഒന്നാമത്തെ കാര്യം, അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു. ഒരിക്കൽ സൺഡേ സ്കൂൾ കഴിഞ്ഞ് വന്ന മോളോട് അമ്മ ചോദിച്ചു, മോളെ ഇന്നെന്താ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചേ? മോള് പറഞ്ഞു, ഹാനോക്കിനെ കുറിച്ചാണ് പഠിപ്പിച്ചേ. എന്താ മോളെ ടീച്ചർ പഠിപ്പിച്ചേ? അതേ, ഹാനോക്ക് ഇങ്ങനെ ദൈവത്തിൻ്റെ കൂടെ നടന്നു നടന്ന് 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 ചെന്നപ്പം ദൈവം ഹാനോക്കിനോട് പറഞ്ഞു, നീ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരെയാ, ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണ്ട, നീ എൻ്റെ കൂടെ പോര് എന്ന് പറഞ്ഞു. അങ്ങനെ ഹാനോക്കും ദൈവത്തിൻ്റെ കൂടെ അങ്ങ് അവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു, അങ്ങ് പോയി എന്നിങ്ങനെ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. സ്വരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ഒരു അതിൻ്റെ എസൻസതാ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഹാനോക്ക്. നോക്കി, 65-ാമത്തെ വയസ്സിലെ ഹാനോക്കിന് വെളിപ്പാട് കിട്ടുന്നത്. ജനിച്ചപ്പം മുതൽ ഭക്തനായി ജീവിച്ചിരുന്ന ഒരാളൊന്നുമല്ല ഹാനോക്ക്. ആ തലമുറ വളരെ മഹാമോശം തലമുറയുമാണ്. എവിടെ ഹാനോക്കിന്റെ തുടക്കം? 65-ാമത്തെ വയസ്സിൽ ഹാനോക്കിന് ഒരു മാറ്റം ഉണ്ടായി. എപ്പോഴാ മാറ്റം ഉണ്ടായത്? അതും നമുക്ക് മിക്കവാറും അറിയാം. തനിക്കൊരു മകൻ ജനിച്ചപ്പോൾ മെദുശലഹ് എന്നൊരു മകൻ ജനിച്ചു. മെദുസല ഒരു മകൻ ജനിച്ചു. ഒരു മകൻ ജനിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് സാധാരണ ആത്മീയജീവിതത്തിന്റെ ഗ്രാഫ് താഴേക്ക് പോവുക ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് വിശ്വാസി വന്ന ശേഷം മക്കളെ ജനിച്ച മാതാപിതാക്കൾക്ക് അറിയാം, ഗ്രാഫ് സാധാരണ താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്നറിയോ, പ്രത്യേകിച്ച് ആദ്യത്തെ കുട്ടിയെ ജനിക്കുമ്പോൾ ആങ്കുച്ചുവാണെ പറയാൻ വേണ്ട, കാരണം എപ്പോഴും പിന്നെ ആരുടെയാ? കൊച്ചിന്റെ കൂടെയാ. കാരണം നമുക്ക് കൊച്ചിന്റെ ഒരു ഇൻവോൾവ് ആകുമ്പോൾ യൂഷ്വലി ഗ്രാഫ് താഴേക്ക് പോകാനാണ് സാധ്യതയുള്ളത്. പക്ഷെ ഇവിടെ നോക്കുക, ഈ മനുഷ്യന്റെ ഗ്രാഫ് നേരെ മുകളിലേക്കാണ് പോകുന്നത്. ഒന്നാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ വാട്ട് ഈസ് ദ റീസൺ? അതിനെക്കുറിച്ച് ആൾക്കാരിങ്ങനെ പറഞ്ഞു, മെദുസേല എന്ന വാക്കിന്റെ അർത്ഥം അവൻ മരിക്കുമ്പോൾ അത് വരും എന്ന് പറഞ്ഞാൽ ഒരു ന്യായവിധി വരും. ഇവൻ മരിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകും എന്നാ മെദുസേല എന്ന വാക്കിന്റെ അർത്ഥം എന്നാ ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. ഒരുപക്ഷേ അതായിരിക്കാം ഹാനോക്കിന്റെ ജീവിതത്തിൽ ദൈവവുമായിട്ട് നടക്കുവാനായിട്ടുള്ള എന്റെ ആരംഭം കുറിച്ചത്. ഇവൻ മരിക്കുമ്പോൾ ന്യായവിധി ഉണ്ടാകും. ഓരോ പ്രാവശ്യം കുഞ്ഞിനെ കാണുമ്പോൾ നമ്മൾ കുഞ്ഞിന്റെ ചിരിയും കളിയും കാണുമ്പോൾ നമ്മൾ അവനെ എടുക്കുന്നു, ഉമ്മ വെക്കുന്നു. ഹാനോക്ക് ഓരോ പ്രാവശ്യം കുഞ്ഞിനെ ഉമ്മ വെക്കുമ്പോൾ അവന്റെ മനസ്സിന്റെ ചിന്ത ഇതായിരിക്കാം, ദൈവമേ എപ്പോഴാ ന്യായവിധി ഉണ്ടാകുന്നത്? ഇവൻ മരിക്കുമ്പോൾ ന്യായവിധി ഉണ്ടാകും, ദൈവം ഭൂമിയെ നശിപ്പിക്കാൻ പോവുക. സൗരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. കാരണം പരിശുദ്ധാത്മാവ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. ന്യായവിധിയെക്കുറിച്ചുള്ളൊരു ബോധ്യം കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്നുണ്ട്. ന്യായവിധി, ജഡ്ജ്മെന്റ്, ജഡ്ജ്മെന്റ്. പക്ഷേ എന്താണെങ്കിലും വേണ്ടതല്ല ഹാനോക്ക്. ഇനി ഹാനോക്കിന്റെ കാലത്ത് ഒരു റിഫർമേഷൻ ഉണ്ടായിട്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബൈബിൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ ഒരു റിഫർമേഷന്റെ ഒക്കെ ഒരു പിൻഗാമിയും കൂടിയാണ് ഹാനോക്ക്. ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 4:26 വാക്യം, 4:26, ശേത്തിനും ഒരു മകൻ ജനിച്ചു. ആ വായിച്ചു ചോബി. ആ ആ ഓ ബ്യൂട്ടിഫുൾ. നോക്കിയേ, രണ്ടുപേര്, കായിന് മകനുണ്ടായി, അവൻ പട്ടണം പടുതു. ശേത്തിന് മകനുണ്ടായി, അവന്റെ കാലത്ത് ആരാധന തുടങ്ങി. ഇതാ വ്യത്യാസം. കായിന് മകൻ ജനിച്ചു, അന്നേരം അവൻ തുടങ്ങി. എന്നറിയോ, ആ ഇവനെ എന്ത് ചെയ്യണം? അന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് സെക്യു എന്നല്ല, ഇവൻ ഇൻഷുറൻസ് എടുക്കുന്നു, പരിപാടി കാര്യങ്ങൾ. അന്നത്തെ കാലത്ത് പട്ടണം പണിയുക, ഒരു പട്ടണമൊക്കെ അവന്റെ പേരിൽ ഉണ്ടാക്കിയിട്ട് ആ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക. പക്ഷേ ശേത്തിന് മകനുണ്ടായപ്പോൾ ഏനോശ് അവന്റെ നാമത്തിൽ യഹോവയുടെ ഒരു ആരാധന ആരംഭിച്ചു. നോക്കി, രണ്ട് പിക്ചർ വളരെ ക്ലിയറാ, വളരെ ക്ലിയർ. രണ്ട് പിക്ചറും, ഒരുത്തൻ പട്ടണം പണിയുക അവന്റെ മകന് വേണ്ടിയിട്ട്, മറ്റൊരുത്തൻ ആരാധന തുടങ്ങിയ. അതാ വ്യത്യാസം. സ്വരങ്ങളെ, രണ്ട് ആറ്റിറ്റ്യൂഡിനെ കാണിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പട്ടണം പണിയാൻ, മക്കളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ജീവിക്കാം. അല്ലെങ്കിൽ മറ്റൊന്ന്, കർത്താവിനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ആരാധന ആരംഭിക്കാം. രണ്ടും ഒരുപോലെ നടക്കുകയാണ്, ഒരേ കാലഘട്ടത്തിൽ രണ്ടും നടക്കുകയാണ്. ഒരു വശത്ത് പട്ടണം പണിയൽ, മറുവശത്ത് ആരാധന, മറുവശത്ത് ആരാധന. ചിന്തിച്ചു നോക്കിയേ, നാം എവിടെ നിൽക്കുന്നേ? പട്ടണം പണിയലാണോ അതോ ആരാധനയാണോ? ഒരേ കാലഘട്ടത്തിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇന്നുണ്ട് ഈ പിക്ചർ. ബുദ്ധിയുള്ള കന്യകമാർ, ബുദ്ധിയില്ലാത്ത കന്യകമാർ. ബുദ്ധിയുള്ള കന്യകമാർ എന്ത് ചെയ്തു? പാത്രത്തിൽ എണ്ണയും കൂടി എടുത്തു. ബുദ്ധിയുള്ള കന്യകമാരോ, ആരാംസേ, നമ്മുടെ ഹിന്ദി ഭാഷയെ പറഞ്ഞാൽ ആരാംസേ, അവരങ്ങനെ പോവുക. കുഴപ്പമൊന്നുമില്ല, അവരും കന്യകമാരാണ്, ആരാംസേ. പക്ഷെ ബുദ്ധിയുള്ള കന്യകമാർ, അവർ പാത്രത്തിൽ എണ്ണയെടുത്തു. നമുക്ക് എക്കാലവും ബൈബിളിൽ ഈ രണ്ട് പിക്ചർ ഒരുപോലെ കാണാനായിട്ട് പറ്റും. ഒരു വശത്ത് പട്ടണം പണിയൽ, മറുവശത്ത് ആരാധന. പ്രൈസ് ദി ലോർഡ്. ആ റിഫർമേഷന്റെ ഒക്കെ ഒരു തുടക്കം അവിടെ നിന്നാ ഒരുപക്ഷെ ഹാനോക്കിന് കുറച്ചും കൂടെ വെളിച്ചം അക്കാര്യത്തിൽ കിട്ടിക്കാണുക, കുറച്ചും കൂടെ വെളിച്ചം കിട്ടിക്കാണുക. പക്ഷേ ഹാനോക്കിനെ കുറിച്ച് ആ ഉൽപ്പത്തിയിലെ ഭാഗം കൂടെ ഒന്ന് വായിക്കുക, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 5:5, ജനസിസ് ചാപ്റ്റർ 5, അതിന്റെ 21 വാക്യം. ആ ആ ആ ആ ആ ആ ആ ആ രണ്ടു പ്രാവശ്യം ആവർത്തിച്ചെഴുതിയിരിക്കുകയാണ്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ഉണ്ടോ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ഹാനോക്കിന്റെ ജീവിതം ഏറ്റവും ചെറിയൊരു ആയുഷ്കാലം 365 വർഷം. അതില് ഹാനോക്കിനെ കുറിച്ച് 5 വാചകം, 5 വാചകത്തിൽ 2 കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. പിന്നെ സാഹചര്യം എഴുതിയിട്ടുണ്ടെന്ന് അറിയോ, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണ ജീവിതത്തിൽ മക്കളുടെ കൂടെ, ഭാര്യയുടെ കൂടെ, ജോലിയുടെ കൂടെ ഹാനോക്ക് എന്ത് ചെയ്തു? ദൈവത്തിന്റെ കൂടെ നടന്നു. പക്ഷെ പുതിയ നിയമത്തിൽ എഴുതിയപ്പോഴത്തേന് ഈ നടക്കുന്നതിനെ കുറിച്ച് എഴുതിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, എബ്രായ ലേഖനം എഴുതിയപ്പോഴത്തേന് ഈ നടപ്പെന്ന് പറഞ്ഞൊരു കാര്യം എബ്രായ ലേഖനക്കാരൻ എഴുതിയില്ല. അതാണ് എന്നെ ചിന്തിപ്പിച്ച വേറൊരു കാര്യം. ഹീബ്രൂസ് 11:11 അതിന്റെ 5-ാം വാക്യം,
വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു.
കണ്ടോ, നടന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്ന് എഴുതിയിട്ടില്ല, മറിച്ച് എന്താ എഴുതിയെന്നറിയാവോ, ദൈവത്തോടുകൂടെ നടന്നതിനെ കുറിച്ച് ഇക്വേറ്റ് ചെയ്തിരിക്കുകയാണ്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. കണ്ടോ, അപ്പോൾ ദൈവത്തോടുകൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നാ അതിന്റെ അർത്ഥം. അങ്ങനെയാ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ നീ എന്റെ മുമ്പാകെ നടന്ന്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞതാ, എന്റെ മുൻപാകെ നടക്കുക, വാക്ക് ബിഫോർ മീ, എന്റെ മുൻപാകെ നടക്കുക. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഹാനോക്കിന്റെ ഹൃദയത്തിന്റെ ചിന്ത അതായിരുന്നു, അവന്റെ ധ്യാനം അതായിരുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കുക. എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുന്നേ? ദാനധർമ്മങ്ങൾ ചെയ്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാം, ഉപവസിച്ചാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാം, പിന്നെന്താ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ? 3 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാം, അങ്ങനെയല്ലോ ആണോ? എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാന്ന് പറഞ്ഞ തൊട്ടടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാന്ന് പറഞ്ഞൊരു കാര്യം. അതിന്റെ 6-ാം വാക്യം, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. നാലു ചോദിക്കേ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൻ്റെ ഒറ്റ മാർഗമാ വചനം പറഞ്ഞത്, അറിയാമോ? വിശ്വാസം. വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്ലീസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് തിരുവചനം പറഞ്ഞ ഒരു ഒറ്റ മാർഗം അതാണ്. എന്താണെന്നറിയാമോ? എന്താ? വിശ്വാസം. വിശ്വാസം. ഇപ്പൊ എങ്ങനെയാ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചേ? വിശ്വാസത്താൽ. പഴയ നിയമം മുഴുവനുള്ള പ്രത്യേകത ഏതാണ്? പഴയ നിയമത്തിൽ ആൾക്കാർ വിചാരിച്ചെന്നറിയോ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ നിയമത്തിൽ കൃപായുഗമാണ്, വിശ്വാസത്താൽ. പഴയ നിയമത്തിൽ ന്യായപ്രമാണം അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാം. സൗരങ്ങളെ, ന്യായപ്രമാണം അനുസരിച്ചാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം പഴയ നിയമ ഭക്തന്മാരും നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താൽ. വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒരൊറ്റ മാർഗം മാത്രമേ ദൈവം വെച്ചിട്ടുള്ളൂ, വിശ്വാസം. എന്ത് വിശ്വാസം? ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. പഴയ നിയമം തന്നെയായിരുന്നു, ന്യായപ്രമാണം കൊടുത്തു എന്നുള്ള സത്യമോ? പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിച്ചത് ഒറ്റ മാർഗത്തിലാണെന്ത്? വിശ്വാസത്താൽ. വിശ്വാസത്താൽ, വേറെ മാർഗമൊന്നുമില്ല. ഇന്ന് ഇവിടെ രാവിലെ പാട്ട് പാടിയപ്പോഴത്തേന് ഞാൻ ഇതുവരെയും ചിന്തിക്കാത്ത നിലയിൽ ഒരു പാട്ടിന്റെ അർത്ഥം എന്റെ ഹൃദയത്തിലേക്ക് വന്നു. അത് എന്നാ, നമ്മൾ എന്നാ ഈ പാട്ട് പാടിയില്ലേ, കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പാട്ട് പാടിയപ്പോഴത്തേന് ഒത്തിരി എതിരാളികൾ ഉണ്ടെന്ന് വരുന്ന ആ പദം എന്താണ്? എന്തായാലും ജോബി, എതിരാളികൾ, എതിരികൾ ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ ഏതാ ഉന്നം വെച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതറാതെ കൺമണി പോലെ. പിന്നെ അതിന്റെ താഴെ അടുത്തൊരു വാക്യം, ഒരു അടുത്ത സ്റ്റാൻസ് എങ്ങനെയാ? അത് തന്നെ 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 തന്നെ. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല, നിന്റെ ഉടയവൻ നിന്നവകാശം, തന്റെ ദാസരിൽ നീതിയവൻ. ഞാൻ ഇതുവരെയും ചിന്തിക്കാത്ത നിലയിൽ ദൈവം എന്റെ ഹൃദയത്തിൽ ആ പാട്ടിങ്ങനെ ഒന്ന് വെച്ചു. എന്താണെന്നറിയോ, നമ്മൾ സാധാരണ ഒരിക്കും നിനക്കെതിരായ ഒരു ആയുധം ഫലിക്കത്തിൽ, ആ ശത്രു എനിക്കട്ടെ എന്നാ പരിപാടി ചെയ്താലും ഒന്നും ഏൽക്കത്തില്ല. ഇതല്ല സഹോദരങ്ങളെ, ഇത് പിശാചിനെ കുറിച്ചാണ് പറയുന്നത്. നിനക്കെതിരായി വരും ആയുധം ഫലിക്കില്ല. ആർക്കെതിരെയാണ് വരുന്ന പിശാച്? നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അധികാരികളോട്, സ്വർഗ്ഗലോകത്തിന്റെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അപ്പൊ നമുക്ക് പോരാട്ടമുള്ളത് ആരോടാ? പിശാചിനോടാണ്. എങ്ങനെയാണ് പിശാച് പോരാടുന്നത്? പിശാച് പോരാടുന്നത് കുറ്റപ്പെടുത്തലിലൂടെയാണ് പിശാച് പോരാടുന്നത്. അവൻ രണ്ട് കുറ്റം പറയുന്നറിയോ, ദൈവത്തിനടുക്കൽ ചെന്ന് നമ്മുടെ കുറ്റം പറയും, നമ്മുടെ അടുക്കൽ വന്ന് നമ്മുടെ കുറ്റം പറയും. രണ്ട് കാര്യങ്ങളാ പിശാചിന്റെ പ്രത്യേകത. ഒന്നവൻ ദൈവത്തിനടുക്കൽ ചെന്ന് പറയും, ദൈ കണ്ടില്ലേ ശിബു അങ്ങനെ കാണിച്ചേ. പിന്നെ നമ്മളോടും പറയും, എന്നാൽ മോശമായി പോയിട്ടോ, നീ ഇത്ര വലിയ ഭക്തനാന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെയൊക്കെ കാണിക്കാവോ, മോശമായി പോയി. ഇതാണ് പിശാചിന്റെ ആയുധം. എന്നിട്ട് പറയാണ്, നിന്റെ ഉടയവൻ നിനക്കവകാശം, തന്റെ ദാസരിൽ നീതിയവൻ. കണ്ടോ സൗരങ്ങളെ, പിശാചിന്റെ സകല ആരോപണങ്ങളും എങ്ങനെ തകരപ്പെടുന്നറിയോ? കർത്താവിന്റെ നീതിക്കകത്ത് നമ്മളായിരിക്കുമ്പോഴാ പിശാചിന്റെ എല്ലാ ആരോപണങ്ങളും തകർന്നു പോകുന്നേ. എന്റെ മനസ്സിൽ വന്നത്, എന്റെ മനസ്സിൽ പെട്ടെന്ന് കർത്താവ് ഒരു പിക്ചർ ഓർമ്മ വന്നു. ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഫ്രാൻസ് അസീസി, അദ്ദേഹം ഇങ്ങനെ ഒരു ധനികനായ ബിസിനസ്സുകാരന്റെ മകനാ. ഇടയ്ക്ക് എവിടെയോ വെച്ചൊരു മാനസാന്തരം ഉണ്ടായപ്പോഴത്തേന് ഫ്രാൻസ് അസീസി, അവിടെ മുതൽ അദ്ദേഹത്തിന്റെ സ്വഭാവം ഇതാണ്, കടയിൽ കൊണ്ടിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പാപ്പെട്ടിരുന്ന കടയിൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കും. അപ്പൻ മടുത്തു. അദ്ദേഹത്തിന്റെ പരിപാടി വഴിയിറങ്ങി പോവുക, കാണുന്ന കുഷ്ഠരോഗികളെ കണ്ട കെട്ടിപ്പിടിക്കി ഉമ്മ കൊടുക്കും, പാവപ്പെട്ടവരെ ഇങ്ങനെ കൊടുക്കുന്നു, ഇതെങ്ങനെ നടക്കുക? അപ്പൊ അവസാനം അപ്പൻ പറഞ്ഞു, ബിഷപ്പിന്റെ അടുക്കൽ വിഷയം ചെന്ന് അപ്പൻ പറഞ്ഞു, ഇനി ഇവൻ ഇങ്ങനെ ഈ ചന്തപ്പിള്ളാരെ കൂടെ നടക്കാനാണെങ്കിൽ ഇവനെ വേണ്ട, ഇവനുമായിട്ടെല്ലാ ബന്ധം അവസാനിക്കുക. ഫ്രാൻസിസ് ചെയ്തൊരു കാര്യം അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലുണ്ട്. ഫ്രാൻസിസ് ഈ ബിഷപ്പ് നിൽക്കുകയാണ്, അപ്പൻ നിൽക്കുകയാണ്, ആൾക്കാരെ നിൽക്കുകയാണ്, ഫ്രാൻസിസിന്റെ വസ്ത്രമൂരി, കംപ്ലീറ്റ് ഡ്രസ്സൂരി, പൂർണ്ണ നഗ്നനായി, അതും അപ്പന് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി എനിക്ക് സ്വർഗീയ പിതാവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ബിഷപ്പ് എന്ത് ചെയ്തറിയോ, ഈ നഗ്നനായിരിക്കുന്ന ചെറുപ്പക്കാരനെ ബിഷപ്പ് തന്റെ അങ്കിയോണ്ട് എന്ത് ചെയ്തു, മറച്ചു എന്നാ പറഞ്ഞേ. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഈ ഒരു പിക്ചറോ ഇന്ന് രാവിലെ ഓർമ്മ വന്നു ഇവിടെ ഇരിക്കുമ്പം. സ്വരങ്ങളെ, പാപത്താൽ പൂർണ്ണ നഗ്നരാക്കപ്പെട്ട് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലാതെ പിശാചിന്റെ കുറ്റപ്പെടുത്തൽ നിൽക്കുന്ന ഒരു വ്യക്തി, കർത്താവേ എനിക്കൊന്നും കൊണ്ടുവരാനായിട്ടില്ല, എന്റെ കയ്യിൽ ഒന്നും തരുവാനായിട്ടില്ല, നത്തിങ് ഇൻ മൈ ഹാൻഡ്സ് ഐ ബ്രിങ്, എന്റെ കയ്യിൽ ഒന്നും കൊണ്ടുവരാനായിട്ടില്ല കർത്താവെ, ഞാൻ പൂർണ്ണ നഗ്നനാണ് കർത്താവെ, ഞാൻ കർത്താവെ ഞാൻ ദോഷിയാണെന്ന് പറയുമ്പോൾ ദൈവം ചെയ്യുന്നൊരു കാര്യമുണ്ട്, എന്താണെന്നറിയാവോ, തന്റെ അങ്കി തന്റെ നീതി കൊണ്ട് കർത്താവ് നമ്മളെ കവർ ചെയ്യും. ഇതാ പുതിയ നിയമം, ഇതാ പുതിയ നിയമം. ദിസ് ഈസ് ന്യൂ ടെസ്റ്റമെന്റ്, ദിസ് ഈസ് ദ പിക്ചർ ഓഫ് ദ ക്രോസ്. ക്രൂശിന്മേൽ കർത്താവ് ചെയ്തൊരു കാര്യമാണ്. സഹോദരങ്ങളെ, നമ്മുടെ നീതിപ്രവർത്തികൾ കൊണ്ടല്ല നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലാൻ പോകുന്നത്, നമ്മുടെ നന്മകൾ കൊണ്ടല്ല നമ്മൾ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലാൻ പോകുന്നത്, ഒരൊറ്റ കാര്യം മാത്രം, കർത്താവിന്റെ അങ്കിക്കകത്ത് മറഞ്ഞ്, കർത്താവിന്റെ ക്രൂശിൽ മറഞ്ഞ്. ക്രൂശിൻ മറവിൽ ഞാൻ വരും, നീതാ എന്നെ സ്വച്ഛനാക്കിയിടുക നീരക്ഷക. ക്രൂശിൻ മറവിൽ ഞാൻ വരും, നീതാ എന്നെ സ്വച്ഛനാക്കിയിടുക നീരക്ഷക. ഓ സൗരങ്ങളെ, ഞാൻ പറഞ്ഞത് സൗരങ്ങളെ നമ്മുടെ എന്തെങ്കിലും അല്ലെന്ന് ഞാൻ ഈ പറഞ്ഞു വരുന്നേ. ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്റേതായ ഒന്നുമില്ലെന്നാ എന്റെ അർത്ഥം. എന്റേതായ ഒരു നന്മ പ്രവൃത്തിയില്ല, എന്റേതായ ഒരു പുണ്യപ്രവൃത്തിയില്ല, എന്റേതായ നേട്ടങ്ങളില്ല, എന്റെ കഴിവുകളില്ല, എന്റെ പ്രാർത്ഥനയില്ല, എന്റേതായ ഒന്നും എനിക്ക് കൊണ്ടുവരാനായിട്ടില്ല. ക്രൂശിന്റെ മറവിൽ മറഞ്ഞ് ഞാനിതാ വരുന്ന കർത്താവേ. സ്വർഗത്തിൽ എങ്ങനെ ചെല്ലാൻ പോകുന്നേ? അല്ലാതെ നിങ്ങൾ എങ്ങനെങ്കിലും സ്വർഗത്തിൽ ചെന്നാൽ കഥയാട്ടോ. ഇനി ഞാൻ പറഞ്ഞത് സാറിന് കഥകളിലൊക്കെ പറയാറുണ്ട്, പത്രോസ് വാതിൽക്ക് നിൽക്കും സ്വർഗത്തിന്റെ, അങ്ങനൊന്നുമില്ല, സ്വർഗത്തിന്റെ വാതിൽക്ക് പത്രോസ് നിൽക്കുമൊന്നുമില്ല. ഇനി കഥകളിലൊക്കെ എങ്ങനെ പറയാം സ്വർഗത്തിന്റെ വാതിൽ പത്രോസ് നിൽക്കും, ചോദിക്കും എങ്ങനെയാ ഒന്നേ? ഞാൻ പറഞ്ഞത് അവിടെ ഒറ്റ കാര്യമുള്ളൂ, സ്വർഗത്തിലോട്ട് ആരെ മാത്രം കയറ്റുള്ളൂന്നറിയാവോ, യേശുവിനെ കയറ്റുള്ളൂ. യേശുവിന് മാത്രം യോഗ്യമായൊരു സ്ഥലമാണ് സ്വർഗം. ഒരൊറ്റ പാവിക്ക് പോലും അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റും, പക്ഷേ യേശുവിന്റെ അങ്കിക്കകത്ത് മറഞ്ഞ്, ക്രൂശിന്റെ മറവിൽ മറഞ്ഞ്, കർത്താവിനോട് ചേർന്ന്, കർത്താവിന്റെ ക്രൂശ് വർണ്ണത്തിൽ വിശ്വസിച്ച്, കർത്താവ് എന്റെ യോഗ്യത അല്ലേ അപ്പാ, എന്റെ നന്മ അല്ല കർത്താവ്, എന്റെ ഒന്നുമല്ല കർത്താവ് എന്ന് പറഞ്ഞ് കർത്താവിൽ മറഞ്ഞിരിക്കുന്നവർ കർത്താവിന്റെ കൂടെ എന്ത് ചെയ്യാം? അതോട് കയറിപ്പോ. പ്രൈസ് ദ ലോർഡ്. ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് പോയപ്പോഴത്തേന് അവിടെ ചെല്ലുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ അകത്തോട്ട് കയറ്റിവിടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊരു പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പം പുള്ളി ഇതുപോലെ തന്നെ, പുള്ളി കയറിപ്പോന്ന് കൂട്ടത്തിൽ ഞാൻ ഇടിച്ച് പുള്ളിയുടെ കൂട്ടത്തിൽ കയറണം. പുള്ളി ഇങ്ങനെ കയറി പോകുമ്പോൾ ആൾക്കാരൊക്കെ ബഹുമാനത്തോടുകൂടി നിൽക്കുക. ഞാനും ഈ കൂട്ടത്തിൽ ചേർന്നങ്ങ് പോയപ്പം എനിക്ക് അവിടുത്തെ മന്ത്രി അടുത്ത് വരെ ചെല്ലാൻ പറ്റി. എഴുത്ത് കിട്ടി പ്രയോജനമൊന്നും ഉണ്ടായില്ല. എങ്കിൽ പോലും ഞാൻ സെക്രട്ടേറിയറ്റിലോ മിക്കവാറും അതുവഴിയൊക്കെ ഒന്ന് കയറി മൊത്തത്തിലൊന്ന് കറങ്ങി. എങ്ങനെയാ കാരണമൊന്നും മറ്റൊന്നുമല്ല, അവിടുത്തെ രാഷ്ട്രീയ നേതാവിന്റെ കെയർ ഓഫിൽ, പുള്ളിയുടെ പുറയിൽ. പുള്ളി പറഞ്ഞു എന്റെ കൂട്ടത്തിൽ പോരാൻ പറഞ്ഞു. നേരെ മറിച്ച് പുള്ളി അങ്ങ് നേരെ പോയി, ഞാൻ അവിടെ കാണാൻ നിന്നിരുന്നെങ്കിലുണ്ടല്ലോ, എനിക്ക് ആ വശത്തോട്ട് പോലും എന്നെ ആരും കയറ്റിവിടത്തില്ല. ഞാൻ പറഞ്ഞ സ്വരങ്ങളെ, കർത്താവിന്റെ കൂടെ. ഇതാ ഹാനോക്ക് ചെയ്തത്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്, അവൻ കർത്താവിനോട് ചേർന്ന്. ഇത് പ്രൈമറിലി ആരംഭിക്കുന്നത് ഹൃദയത്തിലാണ്, നമ്മുടെ ചിന്തകളിലാണ്. കർത്താവിനോട് കൂടെ നടക്കുന്ന ആരംഭിക്കുന്നത് നമ്മുടെ ചിന്തകളിലാണ് സ്വരങ്ങളെ, ചിന്തകളിലാണ് ആരംഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആ ചിന്തകളിൽ നിന്ന് അവിടെ നിന്ന് ആരംഭിക്കുന്നേ, അവിടെ നിന്ന് ഒരു കർത്താവുമായുള്ള ഇന്റിമസിയിലേക്ക്, അതാ കൂടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നതാ ആ ഇന്റിമസി. രണ്ടാമത് കർത്താവിനോടുള്ള സംസാരം. എനിക്കിപ്പോൾ ഒത്തിരി പ്രാർത്ഥനകളൊക്കെ മടുപ്പായി തുടങ്ങി, എനിക്കും പ്രാർത്ഥിക്കാനായിട്ട് പേടിയായി തുടങ്ങി. പണ്ടൊക്കെ പ്രാർത്ഥിക്കാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, ഇപ്പൊ പ്രാർത്ഥിക്കാൻ ഇച്ചിരി പേടിയാ. കാരണം അറിയോ, ചില സമയത്ത് പ്രാർത്ഥിക്കുമ്പം വാക്കുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, പക്ഷെ നമ്മുടെ മനസ്സ് മാറിപ്പോവും. ചില സമയങ്ങളിൽ പാട്ട് പാടുമ്പോഴിതേ പ്രശ്നമുണ്ട്. പാട്ട് പാടുമ്പോൾ, കാരണം വർഷങ്ങളായില്ലേ പാടാൻ തുടങ്ങിയിട്ട്, ചില സമയത്ത് എൻ്റെ മനസ്സ് മാറിയിട്ട് പിന്നെ ഞാൻ വേറെന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ സഹോദരങ്ങളെ, ഞാൻ കർത്താവിനോട് ലോർഡ് ഐ എം റിയലി സോറി. ഇവിടെയാ സഹോദരങ്ങളെ, സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മതം ആരംഭിക്കുന്ന അവിടെയാ. കർത്താവിനോടുള്ള ആ ഒരു ഇന്റിമസിയിൽ നിന്ന് മാറിപ്പോയിട്ട് കർത്താവ്, ജീവിക്കുന്ന കർത്താവിന്റെ മുൻപിലുണ്ട്. സങ്കീർത്തനകാരൻ പറഞ്ഞ പോലെ, ഞാൻ കർത്താവിനെ എന്റെ കൺമുമ്പിൽ കണ്ടിരിക്കുന്നു. കൺമുമ്പിൽ നിന്ന് കർത്താവ് മാറിപ്പോകുമ്പോഴാണ് പാപം ആരംഭിക്കുന്നത്. കൺമുമ്പിൽ നിന്ന് കർത്താവ് മാറിപ്പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഫ്രസ്ട്രേഷൻ ആരംഭിക്കുന്നത്. കൺമുമ്പിൽ നിന്ന് കർത്താവ് മാറിപ്പോകുമ്പോൾ സ്വരങ്ങൾ, ഇതാ ക്രിസ്തീയ ജീവിതം. കൺമുമ്പിൽ കർത്താവ്, പിന്നെ അദ്ദേഹം പറയാണ് വലത്തുഭാഗത്ത് കർത്താവ്. അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. കൺമുമ്പിലും കണ്ടു, വലത്തുഭാഗത്തും കണ്ടു. നോക്കുക, എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനെ കാണുന്ന ഒരു ജീവിതം. ഇതായിരുന്നു ഹാനോക്കിന്റെ ജീവിതം. സാധാരണ മനുഷ്യൻ, കുടുംബജീവിതമുള്ള ഒരാൾ, ഇഷ്ടംപോലെ പിള്ളേര്, ജോലി, ഇത്രയും പിള്ളേരെ പോറ്റണ്ടേ, കഠിനാധ്വാനം, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെ നടുവിൽ, ഈ കാര്യങ്ങളുടെ നടുവിലും ഹാനോക്ക് എന്നറിയോ, ഇടയ്ക്കിടയ്ക്ക് കർത്താവിനോട് പറയും, കർത്താവേ ഇതാ രണ്ടാമത്തവൻ ഇപ്പൊ ഇച്ചിരി ഉഴപ്പാ, അവൻ ഈ പോക്കുപോയ എങ്ങനെ കർത്താവേ, നീ അതുകൊണ്ട് അവനെ ഒന്ന് എന്ത് ചെയ്തണോ. ഇതാ ഇതാ സൗരങ്ങളെ പ്രാർത്ഥന. കഴിഞ്ഞ ദിവസം വിനോയ് സോരനുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഫിലിപ്പിയാൻസിയുടെ പ്രയർ ബുക്കിലെ ഒരു കോട്ടിംഗ് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഹോളിനകത്തെ പ്രാർത്ഥനയ്ക്കതിനേക്കാൾ കൂടുതൽ മറുപടി കിട്ടിയത് ചന്തസ്ഥലത്തെ പ്രാർത്ഥനയിലാണ്. കാരണം അവിടേക്കാണ് യേശു ഒത്തിരി മറുപടി കൊടുത്തത്. ഹോളിനകത്ത് പ്രാർത്ഥനയ്ക്ക് പിന്നെ ഇച്ചിരി ലേറ്റാണ്. ചന്തസ്ഥലത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്തിയുമായി നിലവിളി, യേശുവേ ദാവീദിന്റെ പുത്ര കർണം ഒന്നണമേ, അവിടെ നിന്നു ഇമ്മീഡിയറ്റ് മറുപടിയാണ്. കാരണം എന്നറിയോ, അവിടെ ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ ഫോർമാലിറ്റി ഇല്ല, ഫോർമാലിറ്റി ഇല്ല. അവിടെ നിന്നും ചന്തസ്ഥലത്തും ഇല്ല, എന്നാ ഫോർമാലിറ്റി, അപ്പാന്നൊരു നിലവിളിയാ. പത്രോസ് നേരെ വെള്ളത്തിലൂടെ താന്നുപോവാ, കർത്താവേ ലോർഡ് സേവ് മീ, ഇമ്മീഡിയറ്റ് മറുപടിയാ. എന്തിനാണ് പൊക്കിയെടുത്തു, എന്തിനാണ് ചുമ്മാ വെറുതെ അവിശ്വാസി. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ആവശ്യമായിരിക്കുന്നത് ഈ ഒരു ഇന്റിമസിയാ. ഫോർമാലിറ്റി ഒന്ന് മാറിപ്പോകട്ടെ, നമ്മുടെ ഫോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറിപ്പോകട്ടെ. ഈ ദിവസങ്ങളിൽ ആ ഒരു ഇന്റിമസിയിലേക്ക്, കർത്താവിനെ കൺമുമ്പിൽ കാണുമ്പോൾ ഇന്റിമസി ഉണ്ടാകും. കർത്താവിനെ വലത്തുഭാഗത്ത് കാണുമ്പോൾ ഇന്റിമസി ഉണ്ടാകും. കർത്താവിന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ അസൗരങ്ങളെ കർത്താവിനോട് സംസാരിക്കാൻ പറ്റുന്നേ. ഞാൻ പറഞ്ഞത് പ്രയർ മീറ്റിംഗിന്റെ അത് സംസാരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, വെളിയിലിറങ്ങുമ്പോൾ നിങ്ങളുടെ യാത്രയിൽ കർത്താവിനോട് സംസാരിക്കണം. ഓഫീസിന്റെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, അപ്പാ ഈ അസൈൻമെന്റ് ഇച്ചിരി ടഫാണല്ലോ, അപ്പാ എന്നെ ഹെൽപ്പ് ചെയ്യണേ. ഞാൻ പറഞ്ഞത് ഇതാ ക്രിസ്തീയ ജീവിതം, ഇതാ ക്രിസ്തീയ ജീവിതം. എല്ലാ ഫോർമാലിറ്റിയും ഒന്ന് ഇടിഞ്ഞ് തകരട്ടെ, മറിച്ച് ഓരോ ചെറിയ മൊമെന്റുകളിലും അമ്മമാര് കുഞ്ഞുങ്ങളെ കയ്യിലെടുക്കുമ്പോൾ കർത്താവേ കൃപ തരണേ കുഞ്ഞിനെ വളർത്താനായിട്ട്, കൊച്ചു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സഹോദരങ്ങളെ, ഈ അനുദിന ജീവിതത്തിൽ ഇതുപോലെ കർത്താവുമായിട്ടുള്ളൊരു ഇന്റിമസി വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ട്, കർത്താവിനോടുള്ള സംസാരം ഇതുപോലെ തന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എല്ലാ കാര്യങ്ങളും കർത്താവിനോട് പറയാറുണ്ടോ? ഉണ്ടോ? നമ്മളെപ്പോഴാണ് പറയുന്നത്? ഞാൻ പറയുന്നറിയോ, ഇടിവിട്ട് സംഭവമൊക്കെ വരുമ്പോൾ നമ്മൾ കർത്താവിനോട് പറയും, പണി പോകുമെന്ന് അറിയുമ്പോൾ നമ്മൾ മൂന്ന് ഉപവാസ, ജോലി പോകാനുള്ള നോട്ടീസ് ഏകദേശം വരുമ്പോഴത്തേന് പറയും, കർത്താവേ നീ എല്ലാ കാര്യങ്ങളും അവസാന മോമെന്റിൽ ചെയ്യുന്നവനാണ്. അന്നേരമാണ് നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഓരോന്നും രംഗപ്രവേശം ചെയ്യുന്നത്. അല്ലാത്തപ്പോഴോ? അതാ റിലീജിയസിറ്റി, മതം. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് എന്നാ, പ്രശ്നങ്ങളുടെ നടുവിലല്ലെന്ന്, സാധാരണ ജീവിതത്തിന്റെ നടുവിൽ കർത്താവുമായുള്ളൊരു ഇന്റിമസിയിലേക്ക് നമുക്കൊന്ന് ചേർന്നിരിക്കാം, ഒന്ന് പറ്റിയിരിക്കാം. അതാ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. രണ്ട്, ഇത് സൂപ്പർനാച്ചുറൽ. നിങ്ങൾക്കറിയാം ഇക്കാര്യം, ഇറ്റ് ഇസ് എ സൂപ്പർനാച്ചുറൽ ലൈഫ്. ഗലാത്തി ലേഖനം 5 ഗലേഷ്യൻസ് ചാപ്റ്റർ 5 അതിന്റെ 16 വാക്യം.
എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല.
18 വാക്യം.
ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരല്ല.
വോക്ക് ബൈ ദ സ്പിരിറ്റ്. രണ്ടാമതാണ് ലെഡ് ബൈ ദ സ്പിരിറ്റ്. ഉണ്ടോ? വോക്ക് ബൈ ദ സ്പിരിറ്റ്. ക്രിസ്ത്യ ജീവിതം ആത്മാവിലുള്ള ജീവിതമാ. ലെഡ് ബൈ ദ സ്പിരിറ്റ്, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. സ്വരങ്ങൾ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ഒരു വിശ്വാസിയുടെ പ്രത്യേകത, വീണ്ടും ജനിച്ച ദൈവവേദന്റെ പ്രത്യേകത എന്നറിയാവോ? അവന്റെ ഉള്ളിൽ ആത്മാവിന്റെ പ്രോംപ്റ്റിങ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രോംപ്റ്റിങ്സ്, ആത്മാവിന്റെ മൃദുശബ്ദം ഓരോ സാഹചര്യത്തിലും. ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു കുറവ് വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി പരിശുദ്ധാത്മാവ് ഒരു പ്രോംപ്റ്റിംഗ് കൊടുക്കും, മോനെ അത് ആ പറഞ്ഞ് ശരിയായില്ല കേട്ടോ. കേൾക്കാറുണ്ട് ഈ ശബ്ദം? മോനെ ആ ആ നിന്റെ ആ ആ പോക്ക് ശരിയല്ല കേട്ടോ. ആത്മാവിൽ ഈ ശബ്ദം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. സെൻസിറ്റീവ് ആണെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിനോട് നാം അടുത്തു വരുമ്പോൾ, കർത്താവിനോട് നാം സംസാരിച്ചു തുടങ്ങുമ്പോൾ നിരന്തരം ആത്മാവ് നമുക്ക് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും, ഞാൻ പറഞ്ഞത് ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും, ഞാൻ പറയുന്നത് ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രോംപ്റ്റിംഗ് തന്നുകൊണ്ടിരിക്കും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചിലപ്പോൾ തമാശയൊക്കെ പറയാറ്, സാറിനെ സംസാരിക്കുമ്പോഴത്തേനൊക്കെ. പക്ഷെ ഇങ്ങോട്ട് മാറുന്ന മോമിനി പരിശുദ്ധാത്മാവ് പറയും, എന്തിനാണ് ആ ആ തമാശ പറഞ്ഞത്? കാരണം അത് ആ സഹോദരനെ വേദനിപ്പിച്ചു. നല്ലായിരുന്നു, എല്ലാവരും ചിരിച്ചു, ദാറ്റ് ഇസ് റൈറ്റ്. പക്ഷെ ആ സഹോദരന് ബുദ്ധിമുട്ടായി. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൊച്ചു കാര്യങ്ങളിൽ പോലും നമ്മളെ സഹായിക്കുന്ന ആത്മാവ്. നമ്മളെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, അത് ഞാൻ ശ്രദ്ധിച്ചു. പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ബോധ്യം തരുമ്പോൾ നമുക്ക് വലിയ എന്നെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ല, നേരെ മറിച്ച് ഒരു പാപബോധം തരുന്ന രീതിയിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. കുറ്റബോധത്തിന്റെ പ്രശ്നമാണെന്നറിയോ? യൂദായിക്ക് പറ്റിയ പോലെയാ, അവരത് കൊണ്ട് എന്ത് ചെയ്തു? അവൻ എറിഞ്ഞു കളഞ്ഞു. കുറ്റബോധം അങ്ങനെ നീണ്ടു നിൽക്കും, അവസാനിക്കത്തില്ല. പക്ഷെ പാവബോധന്റെ പ്രത്യേകത അറിയോ? കർത്താവ് തെറ്റിപ്പോയല്ലോ, കർത്താവ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ നീതി കൊണ്ട് അവൻ നമ്മെ പൊതുപ്പിക്കും. പിന്നെ നമ്മൾ ആ നീതിയിലാണ് നിൽക്കുന്നത്. ഓ ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പേഴ്സണലി ആൾക്കാരുടെ സംസാരത്തിലൊരു വാക്യം അതാ, 1 John 1:7-9 എടുക്കണ്ട, നമുക്കറിയാം ഈ വാക്യം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം പറഞ്ഞൊരു വാക്യം വേറെ ഇല്ല. കാരണം അറിയോ, എല്ലാവരും എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്, ബ്രദർ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീണു പോവാ, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ജീവിതത്തിൽ തെറ്റ് വരുന്നുണ്ട്, ഞാൻ എന്നാ ചെയ്യണം? അപ്പം ഞാൻ ആ വാക്യം എടുക്കും, കാരണം എനിക്കതേ അറിയാവുള്ളൂ. കാരണം എന്നെ സഹായിക്കുന്ന വാക്യം ഇതാ, കാരണം എന്നെ പലപ്പോഴും വാക്യം, ഞാൻ ഉടനെ വാക്യം എടുത്തു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം അടുത്ത ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്, സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സകല, ഓൾ, ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുക അത്. അപ്പം ഞാൻ പറയാം, സോര ഇതാ ഞാൻ അണ്ടർലൈൻ ചെയ്ത വാക്യം, എന്ന വിഷയമാണെങ്കിൽ ശരി, ഇവിടെ ഒരു സൊല്യൂഷനുണ്ട്. സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു, ഓൾ. രണ്ടാമത് അടുത്ത വാക്യം കൂടെ ഞാൻ പറയാം, എൻ്റെ മോൾ എഴുതിയിരിക്കുകയാണ്, അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? നമ്മൾ വിശ്വസ്തരും നീതിമാന്മാരും ആയതുകൊണ്ടല്ല, അവൻ വിശ്വസ്തനാണ്. ഹീസ് ഫെയ്ത്ത്ഫുൾ, ഹീസ് റൈച്ചസ്. അവന്റെ വിശ്വസ്തതയാ എന്റെ ധൈര്യം, അവന്റെ നീതിയാ എന്റെ ധൈര്യം. ഒരു ദിവസം ഇപ്പോഴും എന്റെ സ്വരങ്ങളെ പല കുഴപ്പങ്ങളും എന്റെ ജീവിതത്തിൽ വരാറുണ്ട്. ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് കൃപ വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും എന്നറിയോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും. ഞാൻ പറഞ്ഞ എന്റെ കർത്താവെ, വീണ്ടും പണ്ടൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, കർത്താവ് ഇത്രയും നാൾ വിശ്വാസത്തിൽ വന്നിട്ടും ഞാനിങ്ങനെ വീണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം അങ്ങനല്ല ഞാൻ പറഞ്ഞത്, കർത്താവേ ഞാൻ എൻ്റെ ശിശുവാണ് കർത്താവേ, അതുകൊണ്ട് ചെറിയൊരു അബദ്ധം പറ്റി, ചെറിയൊരു തട്ടുകേട് പറ്റി, എന്നോട് ക്ഷമിക്കണേ, എളുപ്പം പൊങ്ങി വരാനായിട്ട്. നിങ്ങൾ കണ്ടോ, ഈ പ്രായമുള്ളവർ വീണാൽ നാല് പേര് വന്ന് പിടിച്ച് പോക്കണം, സൃഷ്ടിച്ചിട്ടുണ്ടോ? പക്ഷെ പിള്ളേരങ്ങനെയല്ല, പിള്ളേർ വീണ് അവരെ അവൻ്റെ ബൗൺസ് ചെയ്യും, കണ്ടിട്ടില്ലേ? പിള്ളേരെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, വീണ് കഴിഞ്ഞാൽ പിന്നെ ഇവൻ നമ്മളാരും കണ്ടാലേ കുഴപ്പമുള്ളൂ, അല്ലെങ്കിൽ പിള്ളേർക്ക് കണ്ടാ അവിടെ കിടന്ന് നാല് കരച്ചിലൊക്കെ കരഞ്ഞ് പിള്ളേരെടുത്തു, അല്ലെങ്കിൽ പിള്ളേരെന്ന് പറയും എന്തുമാത്രം പ്രാവശ്യം വീണാൽ ഉടനെ അവൻ പെട്ടെന്ന് ബൗൺസ് ചെയ്തിട്ട് അവൻ വീണ്ടും ഓടുകയാണ്. സ്വരങ്ങളെ, ഒന്ന് ശിശുവിനെ പോലെ ആയാലേ ഈ ദിവസങ്ങളിൽ ആത്മജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. ഒത്തിരി പേര് കുറ്റബോധത്തിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. ഒരു മാസം മുമ്പ് പറ്റിയ തട്ടുകട ഇപ്പോഴും പിന്നെ വീണ്ടും പ്രാർത്ഥന ഇതുവരെ നിലവിലായിട്ടില്ല. ആ കുറ്റബോധത്തിൽ ഒരു മാസം കൊണ്ട് നടക്കുക ആൾക്കാർ. ചോര, ഇത് നമ്മൾ ചുമക്കേണ്ടെന്ന് ഈ ഭാരം. ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരുമെന്ന് പറഞ്ഞ കാര്യം ഒരിക്കലായിട്ട് ചെയ്യേണ്ട കാര്യമല്ല. എവരി ഡേ എവരി മൊമെന്റ് ചെയ്യേണ്ട കാര്യം. എന്നറിയോ, ഒരു ഭാരം വരുമ്പം ഓടി യേശുവിൻ്റെ അടുക്കൽ ചെല്ലണം. അപ്പാ, പിള്ളേരെ കണ്ടിട്ടുണ്ടോ? എങ്ങനെ പിള്ളേരെങ്ങനെ വരുന്നത്? പിള്ളേർ വലുതാകുന്നവരെയും അവരെ ശ്രദ്ധിച്ചാൽ മതി, എന്ത് വിഷയമുണ്ടെങ്കിലും ഓടി അപ്പൻ്റെ അടുത്തോട്ട് വരും, അല്ലമ്മയുടെ അടുത്തോട് വരും. എൻ്റെ കൈ പോയ എൻ്റെ കൈ പോയി, അവൻ എന്നെ തോണ്ടി, എല്ലാ വിഷയം വന്നാലും. സ്വരങ്ങൾ, ഇതാ ശിശുവിനെ പോലെ ആകുന്നു വന്നാൽ ഓരോ കൊച്ചു കാര്യങ്ങളിലും കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്ന. ജോർജ് മക്ഡൊണാൾഡ് എന്ന് പറഞ്ഞ ദേവാസിൻ്റെ ഒരു ഒരു കോട്ടിങ് ഞാൻ വായിച്ചു, ജനീവയ സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഒരു ശിശുവാകുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു ശിശുവിനെ മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, ശിശുവായിരിക്കുന്ന ഒരാളെ മാത്രമേ കർത്താവിനും പഠിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എപ്പോഴും നമ്മൾ അറിവുണ്ടെന്ന് ചിന്തിക്കുന്നു, എപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയെന്ന് ചിന്തിക്കുന്നു, എപ്പോഴും നമ്മൾ വലുതായെന്ന് ചിന്തിക്കുന്നു. സ്വരങ്ങളെ, അപ്പോഴൊക്കെയുള്ളൊരു പ്രശ്നം എന്നറിയോ, പിന്നൊന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല കർത്താവിന് നമ്മളെ. അത് മാത്രമല്ല, വീണാ പിന്നെ നാല് പേരൊന്ന് പൊക്കണം, പിന്നെ കിടക്കുകയല്ലേ ഇങ്ങനെ വലിയൊരു മനുഷ്യൻ. പിന്നെ ഒരു ശിശുവാണെങ്കിൽ വളരെ പെട്ടെന്ന് ബൗൺസ് ചെയ്യാൻ, ഒരു ഒരു തെറ്റ്, ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു വാക്കും തെറ്റിപ്പോകുമ്പോൾ അപ്പാ പറ്റിപ്പോയപ്പാ ക്ഷമിക്കണേ, പിന്നെ വീണ്ടും മുന്നോട്ട് പോവാ. സ്വരങ്ങൾ അങ്ങനെയുള്ള ഒരു ആത്മീയ ജീവിതമാണ്, റിയലി ഫലപുഷ്ടമായ ആത്മീയ ജീവിതം. അവരെപ്പോഴും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവരെപ്പോഴും ധൈര്യത്തോടെ ആയിരിക്കും, അവരെപ്പോഴും ഉറപ്പിലായിരിക്കും. അത് മാത്രമല്ല, അവരെപ്പോഴും വീണ് കിടക്കത്തുമില്ല. അതാ പ്രത്യേകത. ഒരു കൊച്ചു കാര്യം വരുമ്പോൾ, മേ ബി ഒരു ചെറിയ കാര്യമായിരിക്കാം, ഒന്ന് പിണങ്ങിയതായിരിക്കാം, ഉടനെ അപ്പാ പിണങ്ങി കർത്താവ് എന്നെ സഹായിക്കണം, എനിക്ക് മിണ്ടാനായിട്ട് തോന്നുന്നില്ല കർത്താവ്, ലോർഡ് ഹെൽപ് മീ. ഇതാ ഞാൻ പറഞ്ഞു തന്നത്, ഈ ഹാനോക്ക് ഇങ്ങനെ ജീവിച്ചത്, എനിക്ക് പറഞ്ഞു വരുന്നേ ഇങ്ങനെ ഹാനോക്ക് ജീവിച്ചത്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്ന് പറയുമ്പോൾ, ഹാനോക്കിന്റെ ഓരോ കാര്യങ്ങളിലും, കൊച്ചു കൊച്ചു കാര്യങ്ങളിലും കർത്താവിനോട് സംസാരിക്കുക, ഓരോ കൊച്ചു കാര്യങ്ങളും കർത്താവിനോട് പറയുക. രാവിലെ മുതൽ രാത്രി വരെ എപ്പോൾ വേണമെങ്കിലും കൊച്ചു കാര്യങ്ങൾ കർത്താവിനോട് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇതാ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ചിലർ വൈകിട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, സന്ധ്യാപ്രാർത്ഥന, കർത്താവേ ഇന്ന് പൽക്കാലം ചെയ്ത എല്ലാ പാപങ്ങളും യേശു ക്രിസ്തുവിൻ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതിനായി സ്തോത്രം. മൊത്തത്തിൽ എന്ത് ചെയ്ത് കവർ ചെയ്തു എന്നാണ് കർത്താവെന്ന് അറിയാമല്ല, നമുക്കും അറിയാമല്ല. സൗകര്യങ്ങളൊക്കെ ഒരു ഫോർമാലിറ്റിയാ. ഇനിയും കുറേ വിശദമാരുണ്ട്. അവർ കർത്തൃമേശ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവർക്കുടനെ വരുന്നത്. കർത്തൃമേശ കാണുമ്പോൾ പിന്നെ ആ പട വിറയിലും വെപ്രാളമൊക്കെ, എൻ്റെ കർത്താവേ കഴിഞ്ഞ മാസം ചെയ്ത് മുഴുവൻ ഒറ്റയടിക്കൊന്ന് കഴുകി എന്നെ ശുദ്ധീകരിക്കണം, ഈ അപ്പം ഒന്ന് എടുക്കാനായിട്ട് എന്നെ സഹായിക്കണം. സൗര, ഇതല്ലെന്ന് അതിൻ്റെ അർത്ഥം. ഒരു വാക്ക് എഴുതുന്നുണ്ട്, ചിലർ ബലഹീനരും, ചിലർ നിദ്ര കൊള്ളുന്നു, പേടിയ നിദ്ര കൊള്ളാനായിട്ട്. അത് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഇതെടുത്തു കഴിയുമ്പം ഞാൻ പറഞ്ഞത് എന്റെ പൊന്ന് സൗരി സൗരന്മാരെ, ഈ വെപ്രാളൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ലെന്ന്. ഓരോ ദിവസവും ഒരു കൊച്ചു കാര്യം വരുമ്പം ഒരു കൊച്ചുകുട്ടിയെ പോലെ അപ്പൻ്റെ അടുക്കൽ ചെന്ന്, അപ്പ എന്റെ ആ ചിന്ത മാറിപ്പോയ, അപ്പ എന്നോട് ക്ഷമിക്കണേ, അപ്പ അപ്പ എന്റെ ആ എന്റെ നോട്ടവും തെറ്റിപ്പോയപ്പ എന്നെ സഹായിക്കണം, എനിക്കിനി അതുപോലെ എന്റെ ജീവിതത്തിൽ വരരുത്, എനിക്കത് ആഗ്രഹമില്ല, അപ്പ എന്നെ സഹായിക്കണേ. കൊച്ചു കൊച്ചു കാര്യങ്ങൾ കർത്താവിനോട് പറയുന്ന ക്രിസ്തി ജീവിതം. നീയല്ലാതെ എനിക്ക് വേറൊരു നന്മയുമില്ല, നീ ഒഴികെ എനിക്ക് വേറൊരു നന്മയുമില്ല. ഞാൻ കർത്താവിൻ്റെ കൺമുമ്പിൽ, എൻ്റെ വലത്ത് ഭാഗത്ത്, എൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ എൻ്റെ കർത്താവിനെ കാണുകയാണ്. ഞാൻ അവൻ്റെ സ്വന്തമാണ്, അവൻ എൻ്റെ കൂടെയാണ്, ഞാൻ അവൻ്റെ കൂടെയാണ്. ഇതാ ഇതാ ക്രിസ്ത്യ ജീവിതം. ദിസ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്, നത്തിങ് എൽസ്, നത്തിങ് മോർ. ഇതാ ക്രിസ്ത്യ ജീവിതം. ഓരോ മൊമെൻറ്റിലും കർത്താവിൻ്റെ കൂടെ, ഓരോ മൊമെൻറ്റിലും കർത്താവിൻ്റെ കൂടെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം വന്നു, ഉടനെ കർത്താവിനോട് പറയാം, കർത്താവേ ഇത് പ്രശ്നമാണ് കർത്താവേ, എനിക്കറിയാമല്ലോ. ഇതായിരുന്നു യേശു ശിഷ്യന്മാരും നമ്മളുടെ ജീവിതം. ഇതാ ക്രിസ്തീയ ജീവിതം, മൊമെന്റ് ബൈ മൊമെന്റ് വാക്കിംഗ് വിത്ത് ദ ലോർഡ്. ഓരോ നിമിഷവും കർത്താവിന്റെ കൂടെ ജീവിക്കുക, അതാ വിശ്വാസം. കോൺഫിഡൻസ്, ട്രസ്റ്റ്, അതാ കോൺഫിഡൻസ്. നമ്മൾ അവിടെ ആ വാക്ക് എഴുതുന്നത്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ, ആ അറിയാൻ വാക്കിയ, ദൈവം ഉണ്ടെന്നും തൻ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതാകുന്നു. അതെല്ലാവർക്കും ഇഷ്ടം. നമ്മുടെ മനസ്സിൽ വരുന്ന തന്നെ അറിയോ, ആ കർത്താവിനെ അന്വേഷിച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടപ്പോരുണ്ട്. സോ നിങ്ങൾ അങ്ങനെയല്ല അതിന്റെ അർത്ഥം, അങ്ങനെയല്ല എടുക്കണ്ടേ. അതിന്റെ അർത്ഥം എന്നറിയോ, ഗോഡ് ഈസ് ഗുഡ്. അതതിന്റെ അർത്ഥം. അവൻ പ്രതിഫലം കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ അവൻ നല്ലവനായ കർത്താവാ, അവൻ എന്നെ സ്നേഹിക്കുന്ന കർത്താവാ, അവൻ എന്നെ സ്നേഹിക്കുന്ന കർത്താവാ. എന്താ എന്താ പ്രതിഫലം? എന്താ ജോലി കിട്ടുന്നതാണോ പ്രതിഫലം? അതോ ബിസിനസ് അഭിവൃദ്ധിപ്പെടുന്നതാണോ പ്രതിഫലം? അല്ല. ഒരു ദൈവസ്ഥാനെ കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ് ആണ്. ഓരോ പ്രാവശ്യവും ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ദൈവം തന്നെക്കുറിച്ചൊരു വെളിപ്പാട് നമുക്ക് തരും. തന്നെ തന്നെ ദൈവം എന്ത് ചെയ്യും? ഒരു വെളിപ്പാട് തരും. അതാ ഏറ്റവും വലിയ പ്രതിഫലം. സ്വരമാളെ കർത്താവിന്റെ അടുക്കലേക്ക് ഓരോ വിഷയമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ, ഞാൻ പറഞ്ഞു, ഞാൻ റിപ്പീറ്റ് ചെയ്യാം വീണ്ടും, ഇസ്രായേൽ മക്കള് രോഗികളായതിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ യഹോവ റാഫ എന്ന വെളിപ്പാട്, അവരെ യോർദാൻ കടന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു? അടുത്ത വെളിപ്പാട് കിട്ടി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. എബനേസർ അബ്രഹാമിന് ഒരാട്ടിൻകുട്ടിയെ കിട്ടിയപ്പോഴത്തേന് യഹോവ ഈരെ, ഓരോ സാഹചര്യങ്ങളിലും ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിലും ഓരോ സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ കർത്താവ് തന്നെക്കുറിച്ചൊരു വെളിപ്പാട് നൽകും. അത് ദൈവം ആദ്യം ചെയ്യുന്നേ. സാറുകൾ അതാ നമുക്ക് ഏറ്റവും ആവശ്യം. പ്രശ്നമൊക്കെ രണ്ടാമതാന്നെ, ബാക്കിയൊക്കെ അതിൻ്റെ അർത്ഥം വേണ്ടെന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞ നമുക്ക് ആവശ്യങ്ങളുണ്ട്, കർത്താവ് അതൊക്കെ നടത്തി തരും. മത്തായി 6:33, ആദ്യം മുൻപേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും വേണ്ടതൊക്കെ തരുമെന്നേ. അതൊക്കെ പ്രശ്നമുള്ളൊരു കാര്യമല്ലെന്നേ. പക്ഷേ അതിനേക്കാളും ഒക്കെ വലിയ പ്രശസ്ത കർത്താവ് തരുന്ന റിവാർഡ് എന്താണെന്നറിയാവോ? ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ വെളിപ്പെടുത്തി തരും. ഓരോ പ്രാവശ്യവും ഓരോ പ്രശ്നത്തിന്റെ സമയത്ത്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എനിക്ക് ഏറ്റവും അധികം കിട്ടിയ വെളിപ്പാടായിരുന്നു, ഗോഡ് ഈസ് സോവറിൻ. തിരമാലയോടെ ദൈവം പറഞ്ഞിരിക്കുകയാണ്, പഞ്ചസാര മണലുകൊണ്ട് അതിരിട്ടിട്ട് പറഞ്ഞു, ഇവിടം വരെ വരാം, ഇതിൻ്റെ അപ്പുറത്തേക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ തിരിച്ചറിഞ്ഞ സത്യമാണ്, കർത്താവ് എവിടെ വരയ്ക്കുന്നു അവിടെ വരെ എല്ലാ ശക്തികളും നിൽക്കും. പിശാച് നിൽക്കും, സാഹചര്യങ്ങൾ നിൽക്കും, എല്ലാം അവിടെ കൊണ്ട് നിൽക്കും. എനിക്ക് കിട്ടിയ വെളിപ്പാടെന്നതായിരുന്നു, കർത്താവ് ഒരു വരവരച്ചാൽ അവിടെ നിൽക്കും. അവിടെ അതിൻ്റെ അപ്പുറത്ത് മനുഷ്യർക്കോ പിശാചിനോ ലോകത്തിലൊന്നിനോ അതിൻ്റെ അപ്പുറത്തോട്ട് കിടക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ഓരോ സാഹചര്യങ്ങളിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സാഹചര്യമായിരിക്കും, പ്രശ്നം മാറ്റിയല്ല കർത്താവ് ആദ്യം ചെയ്യുന്നത്. കർത്താവ് ഒരു വെളിപ്പാട് തരും, കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തും. അതാ ക്രിസ്ത്യ ജീവിതം. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കും, എനിക്ക് ഒത്തിരി സമയം പോകുന്നു, എനിക്ക് ഒത്തിരി കാര്യം പറയണമെന്നുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടെ പറയാം, ഹാനോക്കിന് കിട്ടിയൊരു വെളിപ്പാടെന്ന് നിങ്ങൾക്കറിയോ? അതും കൂടെ തീവനത്തിൽ ഒറ്റ വാക്കിൽ എഴുതി വെച്ചു, യൂദാടെ ലേഖനം, ജൂഡ്. യൂദാടെ ലേഖനം അതിൻ്റെ 14-15 വാക്യങ്ങൾ.
ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും ആയിരം ആയിരം വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു.
കണ്ടോ, ദൈവത്തോടുകൂടെ നടന്നപ്പോൾ ഹാനോക്ക് പ്രവാചകനായി മാറി. ഹാനോക്ക് പ്രവചിച്ചു. എന്നാ പ്രവചിക്കുന്നത്? കർത്താവിൻ രണ്ടാമത്തെ വരവ് പ്രവചിച്ചു. ആയിരം ആയിരം വിശുദ്ധന്മാരോടുകൂടെ കർത്താവ് വരാൻ പോവുക. എന്തിനു വേണ്ടിയിട്ടോ? ഭക്തികെട്ട നിഷ്ഠുരന്മാരായ പാപികൾക്ക് ബോധം വരുത്തുവാൻ. സഹോദരങ്ങളെ, ദൈവത്തിന്റെ കൂടെ നടന്നപ്പോഴുള്ള വെളിപ്പാടതാ, ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോഴുള്ള വെളിപ്പാടതാ. രണ്ടാമത് കർത്താവ് വരുന്നു. നാലോ ചോദിക്കേ, പണ്ട് ജീവിച്ചിരുന്ന മനുഷ്യനാ, യേശു കർത്താവിനെ കണ്ടിട്ടില്ല, പക്ഷെ പുള്ളി ആത്മാവിൽ കണ്ടു. എന്ത് കണ്ടു? കർത്താവ് വരുന്നു, ആയിരം ആയിരം വിശുദ്ധന്മാരോട് കൂടെ വരുന്നു, ഭക്തികെട്ട നിഷ്ഠുരന്മാരായ പാപികൾക്ക് ബോധം വരുത്താൻ വേണ്ടി അവൻ വരുന്നു. അതും ന്യായവിധിയെ കുറിച്ചുള്ള വെളിപ്പാടാ. ഓ പ്രൈസ് ദി ലോർഡ്. ഞാൻ അവസാനിപ്പിക്കുക, കർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ കർത്താവ് തന്നെ കുറിച്ച് നമ്മളോട് പറയും, ന്യായവിധിയെക്കുറിച്ച് പറയും. അവൻ ഇനി സംഭവിക്കാനുള്ളത് അവൻ എന്ത് ചെയ്യും? നിങ്ങൾക്കെടുത്ത് അറിയിച്ചു തരും. നമ്മളോടത്ത് സംഭവിക്കാനുള്ളത് നാളെ ഗൾഫിൽ പോകുന്ന കാര്യം, അതൊന്നുമല്ല. കർത്താവ് എന്ത് ചെയ്യും? സംഭവിക്കാനുള്ള കാര്യങ്ങൾ കർത്താവ് അറിയിച്ചു തരും. അവിടെ നമുക്ക് ഈ ദിവസങ്ങൾ എന്ത് ചെയ്യാം? ദൈവത്തിൻ്റെ കൂടെ നടക്കാനായിട്ട് കൊച്ചു കാര്യങ്ങളിൽ ഹാനോക്കിനെ പോലെ ദൈവത്തിന് പ്രസാദകരമായത് പരിശോധിച്ചുകൊണ്ട്. വെളിപ്പാട് 3 പറയുന്നുണ്ടെന്നാ അറിയാമോ? അവർ യോഗ്യന്മാരാകിയാൽ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. സ്വരങ്ങൾ എങ്ങനെയാണെന്നറിയോ? ഈ നടപ്പിന്റെ കണ്ടിന്യൂഷൻ ആ സ്വർഗത്തിലെ നടപ്പ്. അവിടെ ഇരിക്കുകയാണ്, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ എന്ത് ചെയ്യും? കേട്ടില്ല, അനുഗമിക്കും. ഉണ്ടോ ഇതിന്റെ കണ്ടിന്യൂഷൻ അവിടുത്തെ നടപ്പ്? അതാ ദൈവരാജ്യം ഇവിടെ നിന്ന് ആരംഭിച്ച് അത് നിത്യതയോളം ചെല്ലുന്നതാണ് ദൈവരാജ്യം. ഇവിടെ നിന്ന് അത് തുടങ്ങുക. എങ്ങനെയാ? ഇവിടെ നിന്ന് കർത്താവിന്റെ കൂടെ നടന്ന് നടന്ന് ഹാനോക്കിനെ പോലെ നടന്ന് 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 ഒരു സമയത്ത് എടുക്കപ്പെട്ടു, പിന്നെ അവിടെയും കർത്താവിന്റെ കൂടെ നടക്കുക. അതാണ് സ്വർഗീയ ജീവിതം, കർത്താവിന്റെ കൂടെ അവിടെ നടക്കുക. അവിടെ തുടങ്ങ, അവിടെ അവിടുത്തെ കാര്യം എല്ലാവർക്കും ചിന്തയുള്ളൂ, പക്ഷെ ഇവിടെ തുടങ്ങണം അത്. ഇവിടെ കർത്താവിന്റെ കൂടെ നടക്കാനായിട്ട് ഓരോ ദിവസവും ഇവിടെ തുടങ്ങിയാൽ അവിടെ കർത്താവിന്റെ കൂടെ നടക്കാം. ഇവിടെ നമുക്കൊന്ന് തുടങ്ങാം. അതാ വിശ്വാസം, എൻ്റെ കർത്താവ്, എൻ്റെ നാഥൻ, എൻ്റെ രക്ഷിതാവ്, എനിക്ക് വേണ്ടി ജീവൻ തന്നവൻ കർത്താവ്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. എൻ്റെ പാപത്തിന് വേണ്ടി ഇവിടെ നിന്ന് മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.